പൊതുവെ ജനങ്ങളുടെ മധ്യത്തിൽ ജ്ഞാനമാർഗവും ഭക്തിമാർഗവും ഭിന്ന ഭിന്നമാണോ? ഭക്തി എന്നാൽ ജ്ഞാനത്തിൽ നിന്ന് വ്യത്യസ്തമാണോ? ഭക്തിമാർഗം എന്താണ് എന്ന സംശയം നിലനിൽക്കുന്നു. അതിനുള്ള ഉത്തരമാണ് ഈ ചർച്ച. ഗീതയിൽ ഭഗവാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠ പുരാപ്രോക്ത മയാനഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഈ ലോകത്തിൽ രണ്ട് നിഷ്ഠകൾ പ്രപഞ്ച ആരംഭം മുതൽ നിലനിൽക്കുന്നതാണ്. ഒന്ന് ജ്ഞാനമാർഗം, അതായത് സാഖ്യയോഗം. രണ്ടാമത് കർമ്മയോഗം, അല്ലെങ്കിൽ ഭക്തിമാർഗം, അല്ലെങ്കിൽ യോഗമാർഗം. അതായത് ജ്ഞാനമാർഗം സാഖ്യമാർഗം എന്ന് പറഞ്ഞാൽ വിചാരത്തിൻ്റെ മാർഗമാണ്. വിചാരമാർഗം, അതായത് ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലെ വിചാരവും ഞാൻ എന്ന വ്യക്തിത്വത്തിൻ്റെ വ്യക്തിത്വത്തിനെ വിമർശിക്കലാണ്, വിചാരം ചെയ്യലാണ് ജ്ഞാനമാർഗം. ഭക്തിമാർഗം എന്ന് പറഞ്ഞാൽ, അതായത് യോഗമാർഗം എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നത്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ, പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച മഹത്തായ മഹാശക്തിയായ ഈശ്വരനെ മുന്നിൽ, ഈശ്വര സമക്ഷം തൻ്റെ പ്രാരബ്ധജന്യമായ കർമ്മങ്ങൾ ഈശ്വര സമക്ഷം ഈശ്വര പൂജയായി ചെയ്തുകൊണ്ട് ഈശ്വരനെ ശരണാഗതി ചെയ്തുകൊണ്ട് ഉള്ള ജീവിതമാണ് ഭക്തിയോഗം. അതായത് തനിക്ക് പ്രാരബ്ധവശാൽ വന്നുചേരുന്ന കർമ്മങ്ങൾ ഈശ്വര പൂജയായിട്ട് ചെയ്തു തീർക്കുകയും തൻ്റെ വ്യക്തി അഹന്തയുടെ സങ്കല്പങ്ങളിൽ മുഴുകാതെ ഈശ്വരചിന്തയിൽ മുഴുകി, കർമ്മത്തിൻ്റെ ഫലചിന്തയിൽ മുഴുകാതെ ഈശ്വരചിന്തയിൽ മുഴുകി ഈ ഈശ്വര ആജ്ഞയാ ലോകത്തിൽ ജീവിക്കുന്നതുമാണ് ഭക്തിമാർഗം. അവിടെ തൻ്റെ വ്യക്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ ഇച്ഛയുടെ ഒരു പ്രാബല്യമില്ല. അവിടെ ഈശ്വര ഇച്ഛയ്ക്കും ഈശ്വരൻ്റെ വിധാനത്തിനുമാണ് പ്രാബല്യം. അതുകൊണ്ട് ശരണാഗതി തന്നെയാണ് ഭക്തി. അല്ലാതെ കാര്യസാധ്യ പൂജയോ ഈശ്വരാരാധന കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുകയോ യഥാർത്ഥ ഉത്തമ ഭക്തിയല്ല, അത് അധമ ഭക്തിയാണ്. യഥാർത്ഥ ഉത്തമ ഭക്തി എന്ന് പറയുന്നത് ശരണാഗതി, ഈശ്വരനെ ശരണാഗതി ചെയ്യുകയും ഈശ്വരൻ്റെ സമക്ഷം ലോകത്തിൽ നമ്മൾക്ക് വന്നു ചേരുന്ന പ്രാരബ്ധജന്യമായ കർമ്മങ്ങൾ ഈശ്വര പൂജയായി അനുഷ്ഠിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ഭക്തിമാർഗം. ഈ ഭക്തിമാർഗം യഥാർത്ഥത്തിൽ ജ്ഞാനവുമായിട്ട് ജ്ഞാനമാർഗവുമായിട്ട് ഒട്ടും ഭിന്നമല്ല. ഇത് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നു. സാഖ്യയോഗോ പൃഥക് ബാലാഹ പ്രവദന്തിന പണ്ഡിതാഹ ഏകമപ്യാസ്ഥിത സമ്യക് ഉഭയോർ വിന്ദതേ ഫലം. അതായത് സാഖ്യയോഗോ പൃഥക് ബാലാഹ, ജ്ഞാനമാർഗം വേറെയാണ്, ഭക്തിമാർഗം വേറെയാണ് എന്ന് ബാലിഷന്മാരാണ് പറയുന്നത്. ജ്ഞാനമാർഗം ഏത് അനുഭവത്തിൽ, ഏത് അഹം രഹിത വ്യക്തിത്വമില്ലാത്ത ജ്ഞാന അനുഭവത്തിൽ കലാശിക്കുന്നുവോ അതേ അനുഭവത്തിൽ തന്നെയാണ് ഭക്തിമാർഗവും കലാശിക്കുന്നത്. ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും ജ്ഞാനമാർഗത്തിൻ്റെയും ഭക്തിമാർഗത്തിൻ്റെയും ലക്ഷ്യം, അതായത് പരിണാമം ഒന്നു തന്നെയാണ്, ഫലം ഒന്നു തന്നെയാണ്. അതായത് വ്യക്തിത്വമില്ലാത്ത, സങ്കല്പങ്ങളില്ലാത്ത, ദൃശ്യപ്രപഞ്ചമില്ലാത്ത ബോധ അനുഭവമാണ് ജ്ഞാനമാർഗത്തിൻ്റെയും ഭക്തിമാർഗത്തിൻ്റെയും പരമമായ ലക്ഷ്യം. ഈ ലക്ഷ്യം ജ്ഞാനമാർഗി ഞാൻ എന്ന വ്യക്തി അഹന്തയെ വിചാരം ചെയ്തു ഞാനിനെ തള്ളിക്കളയുന്നു. ഭക്തിമാർഗിയാവട്ടെ ഈശ്വരനു ശരണാഗതി ചെയ്തു, ലോകത്തിൻ്റെ നിയന്താവായ ഈശ്വരന് ശരണാഗതി ചെയ്തു, തൻ്റെ ആഗ്രഹങ്ങളെയും തൻ്റെ മമതാബന്ധങ്ങളെയും തൻ്റെ സങ്കല്പങ്ങളെയും പുറംതള്ളി ഈശ്വരന് ശരണാഗതി ചെയ്തു. ഇതേ ലക്ഷ്യത്തിനെ, അതായത് വ്യക്തിത്വത്തിനെ കളയുന്ന ഇതേ ലക്ഷ്യത്തിനെ തന്നെ ഭക്തിമാർഗി പ്രാപിക്കുന്നു. ഗീതയുടെ 6-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത് നോക്കുക. നഹി അസന്യസ്ത സങ്കല്പോ യോഗീ ഭവതി കശ്ചന. തൻ്റെ സങ്കല്പങ്ങളെ, തൻ്റെ ആഗ്രഹങ്ങളെ വിടാൻ കഴിവില്ലാത്ത യോഗി യോഗിയല്ല. അതായത് ഭക്തിമാർഗി ആയാൽ പോലും തൻ്റെ ആഗ്രഹങ്ങളെ പിടിച്ചിരിക്കുന്ന ആൾ ഭക്തിമാർഗി യഥാർത്ഥത്തിൽ അല്ല, അയാൾ ഭക്തി ചെയ്യുന്നില്ല എന്നാണ് ഭഗവാൻ്റെ അഭിപ്രായം. ഭക്തിമാർഗിയായാലും ജ്ഞാനമാർഗിയായാലും അഹം എന്ന വ്യക്തിത്വത്തിനെ, അഹം എന്ന വ്യക്തിത്വത്തിൻ്റെ മമതാബന്ധത്തിനെ, ആഗ്രഹങ്ങളെ ത്യാഗം ചെയ്യുന്നവനാണ് യഥാർത്ഥ അനുഭവം, ബോധാനുഭവം, കേവല ബോധാനുഭവത്തിന് പ്രാപ്തമാകുന്നവൻ.